മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച് ഉള്ളിക്കുന്ന വാശങ്ങൾ ചില ഭാഗങ്ങൾ നമുക്ക് മുൻ അധ്യായത്തിൽ ചിന്തിപ്പാൻ തക്കൊണ്ട് ഇവിടെ ആയല്ലോ. മനുഷ്യാധപതനം എന്നുള്ളതിനെക്കുറിച്ച് വിവിധ വ്യാഖ്യാനങ്ങൾ ദൈവാസ്തുത്തെയും ദൈവപ്രവർത്തികളെയും ദൈവത്തിൻ്റെ അനിവാര്യതയും ആവശ്യമില്ല എന്ന് വ്യാഖ്യാനിക്കുന്ന ചില മനുഷ്യരുടെയിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ കടന്നുകൂടുവാൻ തക്കൊന്നും ഇടയായിട്ടുണ്ട്. ആദമിനും അവയ്ക്കും ഏദൻ പ്രദേശത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ വീഴ്ച ഒരു ദൃഷ്ടാന്ത കഥ മാത്രമാണെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആദം, ഔവ, പാമ്പ് മുതലായവയൊക്കെയും മനുഷ്യ ശരീര അവയവങ്ങളുടെ ചില നിഴലുകൾ അല്ലെങ്കിൽ ചില സാദൃശ്യങ്ങൾ മാത്രമാണെന്നാണ് അവരുടെ വ്യാഖ്യാനം. ആദം ബോധാസക്തി ഉള്ളതും ഹൗവ ഇന്ദ്രിയാസക്തി ഉള്ളതും പാമ്പ് ദോഷത്തിനാളിക്കുന്ന ബാഹ്യ ഉത്തേജനമുള്ളതുമായ മാനുഷിക ഭാഗങ്ങളാണെന്നാണ് അവരുടെ വ്യാഖ്യാനം. എന്നാൽ അതിൻ്റെ വർണ്ണനയുടെ ലളിതവും സ്വാഭാവികതയും നിറഞ്ഞിരിക്കുന്ന ചിന്താഗതിക്ക് എതിരാണ് എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം നമുക്കറിയാമല്ലോ. ചില മാനുഷിക അവയവങ്ങളുടെ മെറ്റഫോഴ്സ് അല്ലെങ്കിൽ രൂപകങ്ങൾ മാത്രമായിരുന്നു ആദം, ഹൗവ, പാമ്പ് മുതലായിരിക്കുന്ന പ്രയോഗങ്ങൾ എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ആദം ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു, ഹൗവ സ്വതന്ത്ര ഇച്ഛാശക്തി ഉള്ളിരിക്കുന്നതായ ഒരു സൃഷ്ടിയായിരുന്നു, പാമ്പും അതുപോലെ തന്നെ. മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളുടെ രൂപകങ്ങളായി ഇവ നിലനിൽക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അത് ശുദ്ധ അബദ്ധം ആയിരിക്കും. വേറെ ചിലർ പറയുന്നത് ഇതിനെ ഒരു കെട്ടുകഥയായിട്ട് മാത്രം കാണുന്നു, കാലാന്തരത്തിൽ ഐതിഹ്യമായി വന്നതും സത്യത്തെ പദ്യരൂപണം എഴുതിയിട്ടുള്ളതായിരിക്കുന്ന ചില ഭാഗങ്ങളായിട്ട് മാത്രം അവർ അതിനെ പരിഗണിക്കുന്നു. എന്നാൽ ഒരേ അധ്യായത്തിലെ ശേഷിച്ച വാക്യങ്ങൾ സംശയം കൂടാതെ ആക്ഷരികം തന്നെ സ്വീകരിക്കുമ്പോൾ ഇത്രയും വാക്യങ്ങൾ മാത്രം കെട്ടുകഥയായി എന്തിന് ചിത്രീകരിക്കുന്നു? അടുത്തത്, ഈ അധ്യായത്തിലെ ഇതര ഭാഗങ്ങളെപ്പോലെ തന്നെ ഈ വിവരണവും തികഞ്ഞ സ്വാഭാവിക അർത്ഥത്തിൽ അംഗീകരിക്കുകയാണ്. ആക്ഷരികമായിരിക്കുന്ന ഒരു ചരിത്രം എന്ന നിലയിൽ അല്ലാതെ അതിനെ കരുതേണ്ടെന്നുള്ളിരിക്കുന്ന യാതൊരു സൂചനയും ഇവിടെ നൽകിയിട്ടില്ല. നിശ്ചയമായും അത് ചരിത്ര പുസ്തകത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ കഥയുടെ ബന്ധത്തിലുള്ള ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന സ്ഥാനങ്ങൾ ചരിത്രപരമായി തെളിവാക്കപ്പെട്ടതാണ്. മനുഷ്യൻ, സ്ത്രീയ്, ഭൂമി, ഇവരുടെ മേലുള്ളിരിക്കുന്ന ശാപം സംശയമിൻ്റെ ആക്ഷരികമാണ്. പാപത്തിൻ്റെ ശമ്പളമായി മരണം ലോകത്തിലുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ക്രിസ്തുവും മറ്റ് തിരുവഴുത്ത് എഴുത്തുകാരും ഈ സംഭവത്തെ ചരിത്രപരവും ആക്ഷരികവുമായി കരുതിയിരുന്നു. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 4 വാക്യം നാം വായിക്കുമ്പോൾ ക്രിസ്തു ഈ അവസ്ഥയെക്കുറിച്ച് എന്തു പറയുന്നു എന്നിരിക്കുന്ന ഭാഗം അവിടെ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നത് അതിങ്ങനെ വായിക്കുന്നു. അവർ അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും എന്നിരിക്കുന്ന പ്രയോഗം കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 10:6, കൊരിന്ത്യർക്ക് എഴുതിയ 2 11:3, തിമോത്യോസിന്റെ 1 2:13-15, കൊരിന്ത്യർക്ക് എഴുതിയ 1 15:56 വാക്യങ്ങൾ ഈ ഭാഗങ്ങളും സൃഷ്ടിപ്പിന്റെ പരമാർത്ഥത്തെക്കുറിച്ചുള്ളിരിക്കുന്നതായ പ്രസ്താവനകൾ കാണുവാൻ തക്കൊന്നും ഇടയാകുന്നല്ലോ. വീഴ്ചയുടെ സ്വഭാവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആദമും ഔവയും സന്മാർഗ സ്വതന്ത്ര ജീവികളായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവർ പാപരഹിതരായി ജീവിച്ചപ്പോൾ പാപം ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നതുപോലെ തന്നെ പാപം ചെയ്യാതിരിക്കാനും കഴിവുണ്ടായിരുന്നു. എത്ര നാളുകൾ പാപം കൂടാതെ ഏദൻ തോട്ടത്തിൽ ആദ്യ ദമ്പതികൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് നമുക്ക് തെളിവുകളില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ദൈവത്തിൻ്റെ അനുദിനമുള്ളിരിക്കുന്ന സംസർഗം അവർക്കുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ അവൾ പാപരഹിതമായിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ജീവിച്ചിരുന്നതിന് അത് മതിയായ തെളിവുകളാണ്. പാപത്തോട് ദൈവത്തിന് സംസർഗമില്ലല്ലോ. ആദി മാതാപിതാക്കന്മാരായിരിക്കുന്ന ആദമിലും ഔവയിലും പാപം ഇല്ലായിരുന്നത് കൊണ്ടാണ് ദൈവം അവരുമായിട്ട് സംസർഗം പുലർത്തുവാൻ തക്കൊണ്ണം വാഞ്ച വെച്ച് പുലർത്തിയത്. പാപം ചെയ്യുവാൻ അവർ തിരഞ്ഞെടുപ്പാൻ കഴിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവും അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവരുടെ സ്വയമായിരിക്കുന്ന ബുദ്ധിയിൽ പാപത്തിൽ വീണുപോയി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ശരിയായിരിക്കുന്ന പദപ്രയോഗം പാപം ചെയ്യുവാൻ അവർ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. ആദി മാതാക്കൾ പാപം തികച്ചും സ്വന്തം തിരഞ്ഞെടുപ്പിലും സ്വന്തം തീരുമാനത്തിലും ഉൾപ്പെട്ടിരിക്കുന്ന പ്രവർത്തനമായിരുന്നു. മറ്റു മനുഷ്യരാരും അവരെ പ്രകോപിപ്പാനായിട്ടില്ലായിരുന്നു. ഇതര ശക്തികളൊക്കെയും അവർക്ക് അനുകൂലമായി തന്നെ ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു. ദൈവത്തോടൊരു വാക്ക് ചോദിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഈ നികൃഷ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ സകല ദൈവിക വ്യവസ്ഥകളോടും മറുതലിച്ചുകൊണ്ട് പാപം ചെയ്യുവാനിരിക്കുന്ന തീരുമാനം അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതര പാപങ്ങളെപ്പോലെ അവരുടെ പാപവും സ്വന്തം ഇഷ്ടത്തിൻ്റെ സ്വമേധ പ്രവർത്തനം ആയിരുന്നു. ആദ്യ ദമ്പതിമാരുടെ പ്രകൃതിയിൽ പാപമില്ലായിരുന്നു, അത് പുറമേ നിന്ന്, അതായത് പുറത്തുനിന്നിരിക്കുന്ന പ്രേരണയാൽ ഉണ്ടായതാണ്. തന്നിമിത്തം ലോകത്തിലൊരു ഭക്തിവിരുദ്ധ പ്രമാണം ഉണ്ടായിരുന്നിരിക്കണം എന്നൊക്കെയാണ് നാം ചില ഭാഗത്തു നിന്നൊക്കെയും കേൾക്കുന്നത്. ദൈവേഷ്ടത്തിൻ്റെ നിരാകരണവും ദൈവഹിതത്തിനുപരിയായ മനുഷ്യഹിതത്തിൻ്റെ ഉയർച്ചയുമാണ് ഒന്നാം പാപത്തിൻ്റെ സാരം. അത് ദൈവകൽപ്പിനുള്ള നേരെയുള്ള മനഃപൂർവ്വ അതിക്രമവും ദൈവിക ചട്ടങ്ങളെ കടന്നു പോകുന്നതും ആയിരുന്നു. ഒന്നാമത്തെ പാപം അനന്തരമുള്ള എല്ലാ പാപങ്ങളുടെയും പാപത്തെയും പോലെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ സ്പഷ്ടമായി അവിശ്വസിക്കുകയായിരുന്നു. അത് ദൈവത്തിൽ വിശ്വസിക്കാതെ സാത്താനെ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. ആദ്യം മാതാപിതാക്കളുണ്ടായിരിക്കുന്ന അതേ പരീക്ഷ യേശുക്രിസ്തുവിനും ഉണ്ടായപ്പോൾ താൻ ആ പരീക്ഷയുടെ മേൽ ജയമെടുക്കുവാൻ്റെ കൊന്നുമിടയായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപപൂർവ്വം ഓർത്തുകൊണ്ട് മറന്നു കളയുവാൻ്റെ കൊന്നം പര്യാപ്തമല്ല. ആദവിൻ്റെയും അവയുടെയും പാപം സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം തിരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവ വ്യവസ്ഥയോട് മറുതലിച്ചുകൊണ്ട് പരപ്രേരണ കൂടാതെ പരപ്രകോപനങ്ങൾ കൂടാതെ സാത്താൻ്റെ ഹിതത്തിന് തന്നെത്താൻ സമർപ്പിക്കപ്പെട്ടതായ ഒരു ചരിത്രമാണ് മനുഷ്യൻ്റെ വീഴ്ചയോടിരിക്കേണ്ട ബന്ധത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് വീഴ്ച? കാലുകളിടറുമ്പോൾ വീണു പോകും. പ്രമാണസംബന്ധമായി നാം അതിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ നാം വീണു പോകും. അങ്ങനെ പലവിധമായിരിക്കുന്ന വീഴ്ചകൾ കാണുവാൻ്റെ കൊന്നും സാധിക്കുന്നുവെങ്കിലും പാപത്തിൻ്റെ ഫലങ്ങളെ ആദ്യ മാതാപിതാക്കളിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ സംഗ്രഹിപ്പാൻ്റെ കൊന്നും സാധിക്കും. നന്മ മാത്രം പുറപ്പെടുവിപ്പാൻ കഴിയാതെ വണ്ണം ഭൂമി ശപിക്കപ്പെട്ടു പോയി. ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാരെയും മുളച്ചു വരുവാൻ്റെ കൊന്നും ദൈവത്തിന് ആഗ്രഹമില്ലായിരുന്നു. മനുഷ്യൻ്റെ അധ്വാനത്തിന് തക്കതായിരിക്കുന്ന ഫലം ഭൂമിയിൽ നിന്ന് വിളഞ്ഞു വരണം എന്ന് ഭൂമിയോടുള്ളിരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ സൽഫലങ്ങൾ ഉണ്ടാകുവാൻ്റെ കൊന്നും മനുഷ്യൻ്റെ പ്രയത്നത്തിന് സമൃദ്ധമായിരിക്കുന്ന പ്രതിഫലം ലഭിക്കത്തക്ക രീതിയിൽ ഭൂമി ഉപകരിക്കപ്പെടേണ്ടതിന് പകരമായി മുള്ളും പറക്കാരെയും പുറപ്പെടുവിക്കുന്ന ശപിക്കപ്പെട്ട അവസ്ഥയിൽ ഭൂമി ആയിത്തീർന്നു പോകാൻ്റെ കൊന്നുമിടയായി. സ്ത്രീ സ്ത്രീയുടെ പ്രസവത്തെങ്കിൽ ദുഃഖവും വേദനയും അനുഭവിക്കണമെന്നും അവൾ പുരുഷനെ കീഴ്പ്പെട്ടിരിക്കണമെന്നുള്ള ശാപാവസ്ഥ ഉണ്ടാകുവാൻ്റെ കൊന്നുമിടയായി. ഭൂമിയിൽ സന്താനപുഷ്ടി ഉണ്ടാകുക എന്നുള്ളത് ശാപത്തിന്റെ ഫലമല്ല. ശാപാനുഭവം ഉണ്ടാകുന്നതിന് മുന്നമേ തന്നെ വീഴ്ച ഉണ്ടാകുന്നതിന് മുന്നമേ തന്നെ സന്താനപുഷ്ടിയുള്ളവരായി ലോകത്തിൽ നിറഞ്ഞു വരണമെന്നുള്ളതായിരുന്നു ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് വിളിക്കുന്ന ആഗ്രഹം. മനുഷ്യന്റെ ലൈംഗിക ആസക്തി പാപഫലമായിട്ടുള്ളതല്ല, നിർമ്മിതിയിൽ മനുഷ്യനിൽ ഉൾനട്ടതായിരിക്കുന്ന ദൈവീക സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് മനുഷ്യൻ ആവശ്യമായിരിക്കുന്ന ലൈംഗിക ആസക്തി. അതിൻ്റെ മഹത്തരമായിരിക്കും ദൈവോദ്ദേശം. സന്താനപുഷ്ടിയുള്ളവരായി അവൻ ഭൂമിയൊക്കെയും കീഴടക്കണം, ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് മഹോന്നതമായിരിക്കുന്ന ഈ ദൈവീയ അനുഗ്രഹം ശാപത്തിൻ്റെ ഫലമായി സ്ത്രീക്ക് പ്രസവത്തിൽ ദുഃഖവും വേദനയും ഉണ്ടാകുകയും ജീവിതകാലം മുഴുവനുമായി പുരുഷന് അടിമപ്പെട്ട് അല്ലെങ്കിൽ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടിരിക്കുന്ന ശാപാവസ്ഥയും ഉണ്ടാകുവാൻ തക്കൊന്നും ഇടയായി. അതുപോലെ തന്നെ അഹോരാത്രി കഴിപ്പാൻ തക്കൊന്നും അഹോവൃത്തി കഴിപ്പാൻ തക്കൊന്നും മനുഷ്യൻ കഠിനമായി അധ്വാനം ചെയ്യണമെന്നുള്ളിരിക്കുന്ന പ്രയോഗവും ശാപാവസ്ഥയും മനുഷ്യൻ്റെ വീഴ്ച മൂലം ഉണ്ടാകുവാൻ്റെ കൊന്നമിടയായി. ഭൂമിയിൽ അധ്വാനിക്കണമെന്നുള്ളത് മനുഷ്യനെ കുറിച്ചുള്ള ദൈവഹിതമായിരുന്നു. എന്നാൽ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്നുള്ളിരിക്കുന്ന പ്രമാണം ശാപത്തിന് ശേഷമാണ് ഉണ്ടാകുവാൻ്റെ കൊന്നമിടയായത്. വിയർപ്പിനെ കുറിച്ച് നമുക്കറിയാവുന്ന നമ്മെല്ലാവരും വിയർത്തിട്ടുള്ളവരും കഴിയുമെങ്കിൽ വിയർക്കുന്നത് ഒഴിവാക്കുവാൻ്റെ കൊന്നം ശ്രമിക്കുന്നവരുമാണ്. മനുഷ്യൻ്റെ വീഴ്ചയോടുകൂടി ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ശാപത്തിൻ്റെ ഒരു വശമാണ് വിയർപ്പോടെ നാം അപ്പം ഭക്ഷിക്കണമെന്നുള്ളിരിക്കുന്ന ശിക്ഷ. ഉപജീവനത്തിന് കഠിനമായിരിക്കുന്ന ശാരീരിക പ്രയത്നം ആവശ്യമായി വന്നു. ശാരീരികവും ആത്മീയവുമായിരിക്കുന്ന മരണത്തിന് മനുഷ്യൻ്റെ വീഴ്ച കാരണമായി ഭവിച്ചു. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ളതായിരുന്നു മനുഷ്യനോടുള്ളിരിക്കുന്നതായ ദൈവത്തിൻ്റെ നിർദ്ദേശം. അവർ ശാരീരിക മരണമായിരുന്നില്ല, ആത്മീയ മരണമായിരുന്നു ചില വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ആത്മാവും അതോടുകൂടി അവസാനിച്ചു പോയില്ല. ആദം ഏതാണ്ട് 930 സംവത്സരകാലത്തോളം ലോകത്തിൽ ജീവിച്ചിരുന്നു. പാപത്തിന് ശേഷമുള്ളിരിക്കുന്നതായ ദിവസങ്ങളിലും വർഷങ്ങളിലും മാസങ്ങളിലും അവനിൽ ആത്മാവുണ്ടായിരുന്നു. ആ ആത്മാവ് ദൈവത്തോട് പറ്റിച്ചേരുവാനിരിക്കുന്ന വാഞ്ചയിലുമായിരുന്നു. അങ്ങനെയാണ് ആദാമ്യ ദിനങ്ങളിൽ യാഗത്തിൻ്റെ ആവിർഭാവം ഉണ്ടാകുവാൻ കൊണ്ടമിടയായത്. എന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കുന്നുള്ളിരിക്കുന്നതിൻ്റെ ആത്മീയ അന്തസത്വം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു വലിയ ബന്ധത്തിൻ്റെ അവസാനമായിരുന്നു എന്ന് ചിത്രീകരിക്കുന്നതായിരിക്കും ഭംഗി. മനുഷ്യനോട് ദൈവത്തിനുണ്ടായിരുന്ന സഹകരണ ബുദ്ധി അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്കുള്ളിരിക്കുന്ന ബുദ്ധിക്ക് മാറ്റം ഭവിപ്പാൻ്റെ കുണമിടയായി. പാപത്തിൽ നിവധിച്ചു പോയിരിക്കുന്ന മനുഷ്യനുമായിട്ട് മുമ്പത്തെ പോലെ സംസർഗം പുലർത്തുവാൻ്റെ കുണം ദൈവം വാഞ്ച വെച്ച് പുലർത്തിയില്ല. മനുഷ്യനെ ദൈവത്തെ കാണുമ്പോൾ ഭയമുണ്ടായി. നേരത്തെ ഓടി വന്ന് ആലിംഗനം ചെയ്തിരുന്നതായ ആദ്യ ദമ്പതികൾ ദൈവശബ്ദം കേൾക്കുമ്പോഴോ ദൈവത്തിൻ്റെ കാൽപര്യമാറ്റം കേൾക്കുമ്പോഴോ ഓടി അകന്ന് ഒളിച്ചിരിപ്പാറൊഴിക്കുന്ന പ്രവണത അവരിലുണ്ടാകുവാൻ്റെ കുണമിടയായി. ദൈവത്തിൻ്റെ ആ ഉന്നതമായിരിക്കുന്ന സമ്പർക്ക നിലവാരം മനുഷ്യന് നഷ്ടപ്പെട്ടു പോകാൻ പാപം നിമിത്തം ഇടയായി, അഥവാ മനുഷ്യൻ്റെ വീഴ്ച നിമിത്തം ഉണ്ടാകുവാൻ്റെ കൊണം ഇടയായി. അവയോടുകൂടി ദൈവഭയവും പാപനിമിത്തം നാണവും ദൈവസന്നിധിയിലുള്ളിരിക്കുന്നതായ ഒളിച്ചുപാർക്കലും അവസാനമായി തോട്ടത്തിനുള്ളിരിക്കുന്ന ബഹിഷ്കരണവും മനുഷ്യനുണ്ടായി. മനുഷ്യൻ്റെ പാപാവസ്ഥയിൽ അവന് അല്ലെങ്കിൽ പാപത്തെ മനുഷ്യൻ ആശ്രയിച്ചതിൻ്റെ ഫലമായി അവനുണ്ടായതായ വീഴ്ചയുടെ തൽഫലങ്ങളാണ് കാണുവാൻ്റെ കുണമിടയാകുന്നത്. ഏറ്റവും അതിഭീകരവും അതിബീഭത്സവുമായിരിക്കുന്നതായ പതനാവസ്ഥ അവനുണ്ടായെന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗസമാനമായിരുന്ന പർദീസയിൽ നിന്ന് അവന് ബഹിഷ്കരണം ഉണ്ടായി എന്നുള്ളതാണ്. മനുഷ്യൻ തുടർന്ന് പർദീസയിലേക്ക് പ്രവേശിക്കാതിരിക്കത്തക്കവണ്ണം അഗ്നിജാലയ്ക്കൊത്ത് തിരിയുന്ന വാളുകളുമായി പർദീസയ്ക്ക് കാവൽ നിർത്തിയ കിരൂബുകളെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. മാനവജാതി അന്ന് രണ്ടുപേരെ മാനവജാതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. മാനവജാതി മുഴുവനുമായിട്ട് പർദീസയ്ക്ക് വെളിയിലേക്ക് തള്ളപ്പെടുവാൻ തക്കവണ്ണമിടയായി. പ്രതിസയ്ക്ക് വെളിയിൽ തള്ളപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യൻ അവൻ്റെ സന്തതികൾ ആരെല്ലാം ജനിച്ചുവോ അവരുടെ എല്ലാവരുടെയും ജനനം പ്രതിസയ്ക്ക് പുറത്തായിരുന്നു. താൻ പാപം ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രതിസയിലേക്കുള്ളിരിക്കുന്ന പ്രവേശനം ഈ തനിക്ക് നൽകിത്തരണമെന്ന് കയ്യിൻ ആവശ്യപ്പെട്ടാലും ഹാബേൽ ആവശ്യപ്പെട്ടാലും ശേത്ത് ആവശ്യപ്പെട്ടാലും കിരൂബുകളുടെ വാളിന് ഭയമുള്ളതുകൊണ്ട് വാളിനെ ഭയമുള്ളതുകൊണ്ട് പർദീസയ്ക്കുള്ളിരിക്കുന്ന പ്രവേശനം അസാധ്യമായി തീർന്നു. സകല മാനവജാതിയും പാപത്തിൻ്റെ കരുനിഴൽ വീണത പർദീസയ്ക്ക് പുറത്തുള്ളിരിക്കുന്നതായ പ്രാന്തപ്രദേശങ്ങളിലാണ് ജനനമെടുത്തത്. അഗ്നിജ്വാലയ്ക്കൊത്ത് തിരിയുന്ന വാളുകളുമായി നിൽക്കുന്ന കിരൂബുകളുടെ കണ്ണു വെട്ടിച്ച് പർദീസയ്ക്കുള്ളിരിക്കുന്ന പ്രവേശനം അവർക്ക് അസാധ്യമായി തീർന്നു പോകുവാൻ്റെ കൊണമിടയായി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്ന് പൗലോസിൻ്റെ വാക്യം ഇങ്ങനെയാണ് അന്വർത്ഥമായി തീരുവാൻ്റെ കുണമിടയായത്. മനുഷ്യൻ്റെ പ്രവർത്തികളിൽ കൂടെ ഉള്ളിരിക്കുന്ന പാപത്തെക്കാൾ ഉപരിയായി മനുഷ്യൻ്റെ ജനനം തന്നെ പർദീസയ്ക്ക് പുറത്താകയാൽ പർദീസയിലേക്കുള്ളിരിക്കുന്ന പുറപ്രവേശത്തിന് മനുഷ്യന് സാധിക്കാതെ പോകുന്നു. ആദാമ്യ പാപം മൂലം മനുഷ്യജാതിന്മേലുണ്ടായത് സാധാരണ 3 ഫലങ്ങൾ പറയുവാനുണ്ട്. വിശദമായ വേദവിഹിത നിരീക്ഷണത്തിൽ നിന്ന് ഈ 3 സിദ്ധാന്തങ്ങളും ചുരുക്കത്തിൽ നമുക്ക് ചിന്തിക്കാം. ആദാമ്യ പാപം ആദാമിനെ മാത്രമേ ബാധിച്ചുള്ളൂ. അതിനാൽ ഓരോ മനുഷ്യനും ആദാമിനെ പോലെയാണ് ഭൂമിയിൽ ജാതനായത്. നിഷ്പാപ അവസ്ഥയിലാണ് ജാതനാകുന്നത്. ഒരു തെറ്റായ ദൃഷ്ടാന്തം അത് മാനവജാതിക്ക് പ്രദാനം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഈ വാദപ്രകാരം മനുഷ്യൻ സന്മാർഗികനും ആത്മീയനുമായി നല്ലവനാണ് എന്നുള്ളതാണ് ഒരു വാദഗതി. തിരഞ്ഞെടുപ്പാൻ്റെ കോണം പാടില്ലാത്ത വിധത്തിൽ ഒരു ദൃഷ്ടാന്തമായി മാത്രം ആദാമ്യ പതനം ഇരിക്കുന്നുവെന്നും ആദാമ്യ പവനത്തിൻ്റെ പതനത്തിൻ്റെ അനന്തര ശക്തിയും അനന്തര ഫലവും പിന്നീടുണ്ടായിരിക്കുന്ന മനുഷ്യകുലത്തിന് ബാധകമല്ല എന്നുള്ളിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഇവിടെ കാണുവാൻ്റെ കൊണമിടയാകുന്നത്. എന്നാൽ പരമാർത്ഥം അങ്ങനെയല്ല. മനുഷ്യൻ സാന്മാർഗ്ഗവും ആത്മീയവുമായി നല്ലവനാണ്. എല്ലാ മനുഷ്യരും പാപപ്രകൃതിക്കും കുറ്റക്കാരുമാണെന്ന് നിരുവചനം പറയാനും ഓരോ വ്യക്തിയും വ്യത്യാസമന്യ ചുമതലാബോധത്തിന്റെ പ്രായമാകുമ്പോഴേക്ക് പാപപ്രവൃത്തികൾ ചെയ്യുന്നതിനാലും ദൈവസഹായമില്ലാതെ ഒരുത്തർക്കും നീതി ലഭിക്കാൻ സാധ്യമല്ലാത്തതിനാലും ഈ സിദ്ധാന്തം പിശകാണെന്ന് സമ്മതിച്ചേ മതിയാകുകയുള്ളൂ. പൗലോസിന്റെ ഒരു രോദനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ എത്ര ഞാൻ ചെയ്യുന്നു എന്ന് പൗലോസ് പറയുന്ന രഹസ്യം ഇതാണ്. ഒരു ദൃഷ്ടാന്തമായിട്ട് മാത്രം മാതാവിന്റെ പതനം ഇരിക്കുന്നു, തലമുറകളും മേൽ ശാപത്തിന്റെ കരുതൽ വീഴ്ത്താതെ ഒരു ദൃഷ്ടാന്തമായ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം ആദാമ്യ വീഴ്ച നിൽക്കുന്നുവെങ്കിൽ പൗലോസിന്റെ ഈ രോദനത്തിന് അടിസ്ഥാനം ഇല്ലാതായി പോകുമായിരുന്നു. നീതിപ്രവർത്തികൾ വീണ്ടെടുപ്പിന് ഉതകുവാൻ്റെ കൊണ്ണം അത് സാധിക്കുമായിരുന്നു. ഏക മനുഷ്യനെ മാത്രമേ തൻ്റെ വീഴ്ച ബാധിച്ചുള്ളായിരുന്നുവെങ്കിൽ പിന്നീട് നീതിപ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ്റെ കൊണം നമുക്കിടെ ശരീരാവയവങ്ങളിൽ വ്യാപരിക്കുന്ന വിളക്കിൻ്റെ ശക്തി മറ്റെന്താണെന്ന് നാം ചിന്തിക്കണം. മനുഷ്യനെ പരിപൂർണമാക്കി തീർക്കുന്ന ഈ വാദത്തിന് പെലാജിയൻ സിദ്ധാന്തം എന്ന് പേരിട്ടിരിക്കുന്നു. എന്താണ് പെലാജിയൻ സിദ്ധാന്തം? ആദാമ്യ പാപത്തിന് നമ്മുടെ മേൽ സ്വാധീന ശക്തിയില്ല, അത് ദൃഷ്ടാന്തമായി മാത്രം ഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലം മാതവും ഔവയും അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിനെ തുടർന്നുള്ള തലമുറകളുടെ മേൽ പ്രതികരണശേഷി ഇല്ലായിരുന്നു. തുടർന്നുള്ള തലമുറകൾ തൻ്റെ ആദമ്യ പാപത്തിൻ്റെ ഫലമായി ശാപാവസ്ഥയിലല്ല എന്ന് ചിത്രീകരിക്കുന്ന ഈ സിദ്ധാന്തത്തെയാണ് പെലാജിയൻ സിദ്ധാന്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വാദം, മനുഷ്യൻ്റെ മേൽ ആദാമ്യ പാപത്തിൻ്റെ കുറ്റം ആരോപിക്കപ്പെടുന്നില്ല എങ്കിലും അവൻ ആദ്യ നീതിയില്ലാത്തവനാണ്, ദൈവസഹായമില്ലാതെ അത് പ്രാപിപ്പാൻ കഴിയുന്നതല്ല. ബോധോദയത്തെങ്കിൽ ഓരോ വ്യക്തിക്കും ദൈവാത്മാവിനോട് സഹകരിപ്പാൻ ഇഷ്ടമുണ്ടെങ്കിലും നീതിമാനാക്കുവാൻ പര്യാപ്തമായ ആദാമിൻ്റെ പ്രത്യേക നൽവരം ദൈവം അവന് കൊടുക്കുന്നു. അങ്ങനെ അതാണ് രണ്ടാമത്തെ ചിന്താഗതി. ആദ്യ നീതിയിൽ നിന്ന് അകപ്പെട്ടു പോയെങ്കിലും മനുഷ്യന്റെ മേൽ ആദാമ്യ പാപത്തിന്റെ കുറ്റം ആരോപിക്കപ്പെടുവാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ വിശദീകരണം. ദൈവസഹായമുണ്ടെങ്കിൽ മാത്രമേ ആദ്യ നീതിയിലേക്ക് തിരികെ വരാൻ സാധിക്കുകയുള്ളൂ എന്നവർ സമ്മതിക്കുന്നു. എന്നാൽ ബോധോദയത്തെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യന് സുബോധമുണ്ടാകുമ്പോൾ ഓരോ വ്യക്തിക്കും ദൈവാത്മാവിനോട് സഹകരിപ്പാൻ ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ നീതിമാനാക്കുവാൻ പര്യാപ്തമായ ആത്മാവിൻ്റെ പ്രത്യേക നൽവരം ദൈവം അവന് കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്താഗതികളുടെ വാഞ്ച അനുസരിച്ച് കൊണ്ടാണ് നീതിയിലേക്കുള്ളിരിക്കുന്ന മടങ്ങി വരവ്, മനുഷ്യ നീതിക്ക് ദൈവഹിതത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ്റെ കൊണ്ടും സാധിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിശുദ്ധിക്ക് വേണ്ടി ഉള്ളിരിക്കുന്ന വാഞ്ച പ്രകാരം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കുമെന്നുള്ളിരിക്കുന്നതായ സിദ്ധാന്തമാണ് രണ്ടാമത്തെ സിദ്ധാന്തം. ഈ ചിന്താഗതിയിൽ മനുഷ്യൻ പകുതി രോഗം അഥവാ പകുതി സൗഖ്യമുള്ളവനാണ്. എന്നാൽ രക്ഷയ്ക്കുതകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ മനുഷ്യന് കഴിയുന്നില്ല എന്ന് ദൈവജനം പൂർണ്ണമായി സമ്മതിക്കുന്നതിനാൽ ഈ അർത്ഥം പെലാജിയൻ സിദ്ധാന്തത്തിനേക്കാളും തെറ്റായതായ ഒരു സിദ്ധാന്തമാണ്. മനുഷ്യൻ സ്വയപ്രജ്ഞകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് ബോധപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഖത്തിൻ്റെയും രോഗത്തിൻ്റെയും അവസ്ഥ ഒരേ സമയത്ത് മനുഷ്യൻ ഉണ്ടാകുമ്പോൾ സുഖാവസ്ഥയ്ക്ക് കൂടുതൽ അഭിനിവേശം കൊടുക്കുകയാണെങ്കിൽ നാം രക്ഷപ്പെട്ടു എന്നുള്ള ചിന്താഗതിയാണിത്. മേൽ പറഞ്ഞ പെലാജിയൻ സിദ്ധാന്തത്തേക്കാൾ ഇത് അപകടകാരി ആയിരിക്കും. മൂന്നാമതായിട്ട്, ആദാമ്യ ജാതിയുടെ ഐക്യതയും മനുഷ്യവർഗത്തിൻ്റെ ഇന്ദ്രിയ സംബന്ധമായ ഐക്യതയും മൂലം ആദാമ്യ പാപം സന്താനങ്ങൾക്ക് ചുമത്തപ്പെട്ടു. അതിനാൽ ഇന്നത്തെ മനുഷ്യന് ആദാമിൻ്റെ ദുഷിച്ച പ്രകൃതിയാണ്. സ്വന്തം രക്ഷയ്ക്കുള്ളിരിക്കുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ മനുഷ്യന് സാധ്യമല്ല. ഈ അഗസ്റ്റീനിയൻ സിദ്ധാന്തം മനുഷ്യനെ അപൂർണനോ ഭാഗികപൂർണനോ ആക്കുകയല്ല, പ്രത്യുത സമ്പൂർണമായി മരിച്ചവനാക്കി അത്രേ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ അവസ്ഥകളുള്ളിരിക്കുന്ന ബന്ധത്തിൽ വേദപുസ്തകം നമ്മെ എന്ത് പഠിപ്പിക്കും? അവസ്ഥയോ വകഭേദമോ കൂടാതെ ഏവരും ദൈവസന്നിധിയിൽ പാപികളാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തകം അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നതായ ഒരു ദൈവീക സത്യമാണ്, എല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം 3:9 വാക്യത്തിൽ നമുക്ക് ആ ഭാഗം കാണുവാൻ്റെ കൊണം സാധിക്കുന്നത്, ആകയാൽ നമുക്കെന്ത് വിശേഷതയുണ്ടോ? അശേഷമില്ല, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് ആണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പത്താമത്തെ വാക്യത്തിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. 22-ാമത്തെ വാക്യത്തിൽ അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. സങ്കീർത്തനം 14-ാം സങ്കീർത്തനത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യവും ഈ സത്യത്തിന് അടിയറയിട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളിരിക്കുന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. 53-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപ ക്രൂശ്മരണത്തെ കുറിച്ചുള്ള പ്രാവചനീയ ഭാഗങ്ങളാണ് കാണുവാൻ തക്കണം അവിടെ ഇടയാകുന്നത്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കരങ്ങൾക്ക് എത്തിപ്പിടിപ്പാൻ തക്കണം അസാധ്യമായിരിക്കുന്ന വിധത്തിൽ ദൈവനീതി മനുഷ്യൻ നകന്നുപോയി, പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന് ഉള്ള വ്യവസ്ഥ വിശുദ്ധിയിൽ സമ്പൂർണനായിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അലംഘനീയമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളിരിക്കുന്ന മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആദാമ്യഭാവവുമായി ഉറ്റ ബന്ധമുള്ള വിധത്തിലാണ് സാർവലൗകികമായിരിക്കുന്ന പാപാവസ്ഥ നിലനിൽക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം മുമ്പേ നാം വായിച്ചതാണല്ലോ, എങ്കിലും സന്ദർഭത്തോടിരിക്കുന്ന ബന്ധത്തിൽ ഒന്നുകൂടി വായിച്ചോളട്ടെ. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി എന്ന് ഇതിൻ്റെ 16-ാമത്തെ വാക്യവും, ഏകന്റെ അനുസരണക്കിടുന്നാൽ അനേകർ പാപികളായി തീർന്നുവെന്ന് ഇതിൻ്റെ 19-ാമത്തെ വാക്യവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദം പാപം ചെയ്തപ്പോൾ ഏവരും അവനിൽ ഉൾപ്പെട്ടിരുന്നു, അവൻ വീണു, അവരും വീണു. അവിടെയാണ് മാനവജാതിയുടെ ഇന്ദ്രിയോൽപ്പന്ന ബാന്ധവത്തിൻ്റെ സത്യാവസ്ഥ സ്ഥിതി ചെയ്യുന്നത്. ആദമിൽ എല്ലാവരും മരിക്കുന്നു. ഇവിടെ രണ്ട് ചോദ്യം ഉദിക്കാം. മനുഷ്യൻ തൻ്റെ ദുഷിച്ച പ്രവൃത്തിക്ക് എങ്ങനെ ഉത്തരവാദിയാകും? അത് ജന്മപാപത്തെ സ്പർശിക്കുന്നില്ലയോ? ആദമിൻ്റെ പാപം നമ്മുടെ മേൽ ദൈവന്യായമായി കണക്കിടുന്നത് എങ്ങനെ? അത് പാപം ചുമത്ത പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതല്ലയോ? മുതലായിരിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എബ്രായലഹനകാരൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആദം പാപം ചെയ്തപ്പോൾ സകല മാനവജാതിയും അവൻ്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. സമസ്ത ലോകവും ശിക്ഷാവിധി, കോപം, ശാപം എന്നിവയിൻ കീഴിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. റോമാലേഖനം 3:19-ാമത്തെ വാക്യം, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു നാം അറിയുന്നു, അങ്ങനെ ഏത് വായു മടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരുന്നു എന്നത്രേ. ഗലാത്യലേഖനം 3:10 വായിക്കുമ്പോഴും ഈ ആശയം തന്നെ വീണ്ടും നമുക്ക് അവിടെ കാണുവാൻ തക്ക ഗുണമിടയാകുന്നത്. അതിപ്രകാരമാണ് ഗലാത്യലേഖനം 3:10, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവപ്രമാണം സമ്പൂർണമായ അനുസരണം അവകാശപ്പെടുന്നു, എന്നാൽ ഒരു മനുഷ്യനും അത്രയ്ക്കുള്ള അനുസരണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല. അങ്ങനെ നിയമലംഘകരുടെ മേൽ ലംഘനത്തിൻ്റെ ശാപം സ്ഥിതി ചെയ്യുന്നു. വിശ്വാസത്താൽ യേശുക്രിസ്തുമായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ഏകീകരണം ഉണ്ടാകാത്തവരുടെ മേൽ ദൈവക്രോധം വസിക്കുന്നതേ ഉള്ളൂ. വീണ്ടും ജന്മം പ്രാപിച്ച് രക്ഷ പ്രാപിക്കുന്നില്ല എങ്കിൽ സകല മനുഷ്യരും സാത്താന്യ സന്തതികളായി കരുതപ്പെടുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-10 വരെ ഉള്ളിരിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 താഴോട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. യോഹന്നാൻ 8:44 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങളെല്ലാവരും പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടതയിൽ കിടക്കുന്നു. പുതിയ തർജ്ജമയിൽ ഇപ്രകാരം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ആകയാൽ യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന രക്ഷണ പദ്ധതി, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം, ആ രക്ഷണ പദ്ധതി അംഗീകരിക്കാത്ത സകലരുടെ പേരും ദൈവനായ വിധിയുടെ വാള് ഓങ്ങപ്പെട്ടിരിക്കുകയാണെന്നും പിശാച് എന്ന പിതാവിൻ്റെ സന്താനങ്ങളായി അവർ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് വിളിക്കുന്ന പരമാർത്ഥം നമുക്ക് മനസ്സിലാക്കാം. മാനവജാതി മുഴുവനും പാപത്തിനും സാത്താനും നിസ്സഹായ അവസ്ഥയിൽ അടിമപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായം മുഴുവനുമായിട്ട് വായിക്കുമ്പോഴും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള ഭാഗങ്ങളും എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും നാം വായിക്കുമ്പോൾ വിമോചനം പ്രാപിപ്പാൻ്റെ കൊണ്ട് മനുഷ്യൻ ആഗ്രഹമുണ്ടെങ്കിലും സ്വയമായിട്ട് സഹായിപ്പാൻ്റെ കൊണ്ട് നിവൃത്തിയില്ലാത്ത രീതിയിൽ മനുഷ്യൻ പാപത്തിനും സാത്താന്റെ നിയന്ത്രണത്തിനും നിസ്സഹായരായി കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള പരമാർത്ഥമാണ് മനസ്സിലാക്കുവാൻ്റെ കൊണ്ടും ഇടയാകുന്നത്. മനുഷ്യൻ്റെ മാനസികവും സാൻമാർഗികവും ആത്മീയവും ശാരീരികവുമായിരിക്കുന്ന പ്രതിവശങ്ങളിലെല്ലാം പാപം പരിതാപകരമായി ബാധിച്ചു കഴിഞ്ഞു. ഒന്നാമതായിട്ട് മനുഷ്യൻ്റെ ബുദ്ധി അന്ധതപ്പെട്ടു. എഫേസ്യർ 4:18 നാം വായിക്കുമ്പോൾ അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന നിമിത്തം തന്നെ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ജീവനിൽ നിന്നകന്ന് മരം തഴമ്പിച്ചു പോയവർ ആകുന്നു. ബുദ്ധി അന്ധതപ്പെട്ടു പോയി. ദൈവത്തെ അറിയുവാനുള്ളിരിക്കുന്നതായ ബുദ്ധിയുടെ ഒരുക്കം നമ്മിൽ അകന്നു പോകാൻ്റെ കൊന്നും ഇടയായി. ഹൃദയം ചതിവും ദോഷവുമുള്ളതായി കാണപ്പെട്ടു. ജെറമ്യാ പ്രവചനം 17:10-ൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം മനസ്സിലാക്കുവാൻ്റെ കൊന്നും സാധിക്കും. ജെറമ്യാ 17:9-ഉം 10-ഉം വാക്യങ്ങൾ, ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷവുമുള്ളത്, അതാരാഞ്ഞറിയുന്നവനാർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. മനസ്സും മനസാക്ഷിയും മലിനമാക്കപ്പെട്ടു. 36:5, തീത്തോസ് 1:15, ജഡവും ആത്മാവും വഷളാക്കപ്പെട്ടു. കൊരിന്ത്യർക്കെഴുതിയ 2:7-5, ഇംഗിതം ബലഹീനപ്പെട്ടു. റോമർ 7:18, ദൈവവിശുദ്ധിക്ക് ആവശ്യമായ എല്ലാ ദിവ്യഗുണങ്ങളും നഷ്ടപ്പെടുവാനായി തീർന്നു. റോമർ 7:18. ഇതിൻ്റെ ഒക്കെയും അർത്ഥമെന്ത്? നാം ചിന്തിച്ചു നോക്കുമ്പോൾ രക്ഷപ്പെടുവാൻ്റെ കൊണ്ടും ദൈവ മനുഷ്യന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വാഞ്ചയുണ്ടെങ്കിലും അവൻ്റെ പ്രവൃത്തികൾ അതിന് പര്യാപ്തമല്ല. അവൻ്റെ കൈകാലുകൾ രക്ഷയെ എത്തിപ്പിടിപ്പാൻ്റെ കൊന്നും അസാധ്യമായി തീർന്നിരിക്കുന്നു. ബുദ്ധിയിൽ കൂടി ഏതോ ഒരു സാങ്കല്പിക സ്വർഗം അവൻ കാണുന്നുണ്ട് എങ്കിലും എത്തിച്ചേരുവാനിരിക്കുന്ന പ്രയാണത്തിൽ അവൻ ക്ഷീണിച്ചവശനായി നിലം കരുതുന്നു. ഈ ബലഹീന അവസ്ഥയിലാണ് മനുഷ്യനായിരിക്കുന്നത്. അത് യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചണ്ഡാളനെന്നും ബ്രാഹ്മണനെന്നും വ്യത്യാസമില്ല. സകല മനുഷ്യരും പാപത്തിൻ്റെ കീഴിൽ അടക്കപ്പെട്ടു എന്നാണ് ദൈവം പഠിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ഈ വീഴ്ചയുടെ അവസ്ഥയെക്കുറിച്ച് വിളിക്കുന്ന ദർശനം പ്രാപിച്ചില്ല എങ്കിൽ വേദപുസ്തകത്തിൻ്റെ തുടർന്ന് വിളിക്കുന്ന പഠനം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. മനുഷ്യൻ വീണവനാകുന്നു, അവനൊരു ഉദ്ധാരണം ആവശ്യമെന്ന് വിളിക്കുന്ന ഈ ആവശ്യബോധമാണ് രക്ഷയുടെ ഉപദേശത്തിന് തിളക്കം കൂട്ടുന്നത്. വീഴ്ചയില്ലാത്തവന് ഉയർച്ച കൊണ്ട് എന്ത് ആവശ്യം? വീഴ്ച പറ്റാത്തവന് എഴുന്നേൽപ്പ് കൊണ്ട് എന്ത് സാങ്കത്യം? ഇതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ വീണവനാണ്, നിസ്സഹായനായിട്ട് വീണവനാണ്. മനുഷ്യൻ്റെ സ്വയപ്രയത്നത്തിനും മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ അധ്വാനത്തിനും നേർച്ച കാഴ്ചകൾക്കും പാരമ്പര്യങ്ങൾക്കും രക്ഷിപ്പാൻ്റെ കൊണ്ടും അസാധ്യമായിരിക്കുന്ന വിധത്തിൽ ഭീകരമായിരിക്കുന്ന വീഴ്ചയ്ക്ക് മനുഷ്യൻ വിധേയനായി തീർന്നിരിക്കുകയാണ്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെയാർ വിടുവിക്കുമെന്ന് പൗലോസ് രോദനം ചെയ്തതുപോലെ ആരാലും വിടുവിപ്പാൻ്റെ കൊണ്ടും അസാധ്യമായിരിക്കുന്ന വീഴ്ചയുടെ കരാളഹസ്തത്തിലാണ് മനുഷ്യനായിരിക്കുന്നിരിക്കുന്ന പരമാർത്ഥം ഉൾക്കൊള്ളാം. ഇനി തുടർന്നുള്ള ചിന്തയ്ക്കായിട്ട് ദൈവം നമ്മെ തുടർന്ന് സഹായിക്കട്ടെ. മനുഷ്യൻ വീണവനാണ്, മനുഷ്യൻ നിസ്സഹായനാണ്, എഴുന്നേൽപ്പാൻ പ്രാപ്തിയില്ലാത്തവനാണ് എന്ന് വിളിക്കുന്ന പരമാർത്ഥമാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കുന്നെങ്കിൽ തുടർന്ന് വിളിക്കുന്ന ചിന്താഗതികൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മുമ്പോട്ട് തുടരാം. ഈ ക്ലാസ്സുകൾ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തു വിളിക്കുന്ന നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.